السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، فمن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആനുകാലികവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ലോകത്തുള്ള മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളൊക്കെ നിലകൊള്ളുന്നത് എന്ന കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇന്ത്യയിലാണെങ്കിലും അതല്ലാത്ത ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലാണെങ്കിലും ഒട്ടേറെ വെല്ലുവിളികളും പ്രതിസന്ധികളും മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. ഇത്തരമൊരു അവസ്ഥ ഈ ഉമ്മത്തിന് വരാനിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുമ്പ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈ വിഷയ സംബന്ധമായി വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, ആ ഹദീസിന്റെ അർത്ഥം, അതിന്റെ ആശയം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഇത് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. മാത്രമല്ല, ഈ പ്രതിസന്ധികളെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ കാരണങ്ങൾ, എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം മുസ്ലിങ്ങൾക്ക് വൈകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ പലരും പല വിധത്തിലുള്ള ചർച്ചകളും അഭിപ്രായങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലൊരവസ്ഥ മുസ്ലിങ്ങൾക്ക് നേരിടാനുള്ള കാരണത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹദീസ് സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നും നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ്. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ അഖലതു ഇലാ ഖസ്അതിഹാ ഫഖാല ഖായിലുൻ വമിൻ ഖില്ലതിൻ നഹ്നു യൗമഇദിൻ ഖാല بل انتم يومئذ كثير ولكنكم غثاء كعثاء السيل ولينزعن الله من صدور عدوكم المهابة منكم وليقذفن الله في قلوبكم الوحن فقال قائل يا رسول الله وما الوحن قال حب الدنيا وكراهية الموت. ഈ ഹദീസ് സഹീഹാണ് എന്നുള്ളത് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അബൂദാവൂദ്, ഇമാം അഹ്മദ്, അതേപോലെ തന്നെ ഇമാം ബഗ്‌വി അദ്ദേഹത്തിന്റെ ഷർഹ് സുന്നയിൽ, ഇമാം ബൈഹക്കി അദ്ദേഹത്തിന്റെ ദലായിലിൽ, അതേപോലെ തന്നെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അവരുടെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള, കൊണ്ടുവന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിന്റെ അർത്ഥം സൗബാൻ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും, ഉമ്മത്തുകൾ നിങ്ങൾക്കെതിരെ പരസ്പരം ക്ഷണിക്കുന്ന, പരസ്പരം ഒരുമിച്ചുകൂടുന്ന ഒരു കാലഘട്ടം സമാഗതമാകാറായിരിക്കുന്നു, അടുത്തിരിക്കുന്നു. കമാ തദാ അൽ അഖലതു ഇലാ ഖസ്അതിഹ, അതിനൊരു ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടിക്കാണിച്ചു. ഒരു ഖസ്അത്തിലേക്ക്, ഒരു ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണം കഴിക്കാനുള്ളവർ പരസ്പരം ക്ഷണിക്കുന്നത് പോലെ. ഫഖാല ഖായിലുൻ, ചോദിക്കുന്ന ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീർ, അന്നത്തെ ദിവസം നിങ്ങൾ എണ്ണത്തിൽ ധാരാളം ഉണ്ടായിരിക്കും. വലാക്കിന്നക്കും ഗുസാ ഉൻക ഉസാ ഇസൈലി, ഒഴുക്കുവെള്ളത്തിലെ ചണ്ടികളെപ്പോലെ, ചവറുകളെപ്പോലെയായിരിക്കും നിങ്ങളെന്ന്. വലയൻസി അന്നല്ലാഹു മിൻ സുദൂരി അദുവ്വിക്കും ഉൽ മഹാബത്ത മിൻകും, മാത്രമല്ല നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്നും നിങ്ങളോടുള്ള ഭയം, നിങ്ങളെക്കുറിച്ചുള്ള പേടി അതല്ലാഹു നീക്കം ചെയ്യുകയും ചെയ്യും. വലഖദിഫൻ അല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹൻ, തീർച്ചയായും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വഹനിട്ട് തരിക തന്നെ ചെയ്യും, ദുർബലത ഇട്ട് തരിക തന്നെ ചെയ്യും. ഫഖാല ഖായിലുൻ, ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, വമൽ വഹൻ, അന്ന് വഹനിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാലോ, എന്താണ് ഈ വഹന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ഒന്ന് ദുനിയാവിനോടുള്ള സ്നേഹം, രണ്ട് മരണത്തോടുള്ള വെറുപ്പ്, മരിക്കാനുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള പ്രേമവും, ഈ രണ്ട് കാര്യങ്ങൾ. ഇതാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് സൗബാൻ റളിയല്ലാഹുവിൽ നിന്നാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു സഹാബിയുൻ മഷ്ഹൂറുൻ, വളരെയധികം പ്രസിദ്ധനായിട്ടുള്ള, സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത് മൗലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായ സൗബാൻ. ആ സൗബാനിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളത്. സൗബാൻ റളിയല്ലാഹുവിൽ നിന്ന് വേറെയും ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, യൂഷിക്കുല്ലുമമു അൻ തദാഅ അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൂഷിക്കുൽ ഉമമു, നമ്മൾ വളരെയധികം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട, അതല്ലെങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. യൂഷിക്കു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അംറുൻ ഖരീബുൻ, തൊട്ടടുത്ത് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ്, അതിനുശേഷമാണ് ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യം സംഭവിക്കുക എന്നർത്ഥം. അതാണ് യൂഷിക്കു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യദുല്ലു അലാ ഖുറുബി വഖൂഇൽ ഫീലി, അടുത്ത് തന്നെ ഒരു കാര്യം സംഭവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ പദം, ഈ ലഫ്ള് സാധാരണ പ്രയോഗിക്കാറുള്ളത്. യൂഷിക്കു ആവാറായിരിക്കുന്നു, അടുത്ത് തന്നെ സംഭവിക്കാറായിരിക്കുന്നു എന്നർത്ഥം, അടുത്ത് തന്നെ സംഭവിക്കും എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ കുറിച്ച് ഉലമാക്കൾ ഒരുപാട് ഫായിദകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്ന് ഒരുപാട് ഇബറത്തുകൾ ഉലമാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒന്ന്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന കാര്യങ്ങൾ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സ്വന്തമായിട്ട് യാതൊന്നും സംസാരിക്കുന്ന ആളല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനുള്ള തെളിവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നബുവത്തിന്റെ തെളിവുകൾ വിശദീകരിക്കുന്ന അധ്യായങ്ങളിലാണ് പല മുഹദ്ദിസീങ്ങളും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമതായിട്ട് ഈ ഹദീസിന്റെ ഒരു ഫായിദ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിനോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഹദീസ്. കാരണം ഇങ്ങനെ ഒരു ഫിത്തന മുസ്ലിങ്ങൾക്ക് വരാനിരിക്കുന്നു, അതിനെക്കുറിച്ച് തഹദീർ നടത്തുകയാണ്, അതിൽ നിന്ന് രക്ഷ നേടുന്നതിനു വേണ്ടി നിങ്ങൾ നിലപാടുകൾ സ്വീകരിക്കണം, ഇത്തരത്തിലുള്ള ഒരു ഫിത്തന നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനുണ്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തൊരു ഫായിദ ഈ ഹദീസിൽ നിന്ന് അവർ വിശദീകരിച്ചിട്ടുണ്ട്. മൂന്നാമത്തൊരു ഫായിദ പറഞ്ഞത്, ഖിയാമത്ത് നാളിന്റെ അലാമാത്തുകളിൽപ്പെട്ട ഒന്നാണിത്, ഇശ്റാത്തുസ്സാഅ, അതിൽപ്പെട്ട ഒന്നാണ് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കൾ ഒരുമിച്ചുകൂടുകയും മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാനും മുസ്ലിങ്ങളെ നശിപ്പിക്കുവാനും തകർക്കുവാനും ശ്രമിക്കുകയും ചെയ്യും എന്നുള്ള ഈ ഹദീസ് അന്ത്യനാളിന്റെ അടയാളങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒട്ടേറെ ഫായിദകളാണ് ഈ ഹദീസിലുള്ളത് എന്നുള്ളത് അഹ്ലു സുന്നയുടെ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വേറെയും ഒരുപാട് ഫായിദകളെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. യൂഷിക്കുൽ ഉമമു, അപ്പൊ അടുത്ത് തന്നെ സംഭവിക്കാറായിരിക്കുന്നു. അൽ ഉമമു, ഉമ്മത്തുൻ എന്നുള്ളതിന്റെ ജംആണ് ഉമം. ഈ ലഫ്ലിന് ഒരു സവിശേഷതയുണ്ട് എന്നുള്ളത് ഉലമാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉമ്മത്തുൻ ഉമമുൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സമൂഹങ്ങൾ, സമുദായങ്ങൾ എന്നുള്ളതാണ്. ഈ ഹദീസിന്റെ ഷറഹിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളത് ഫിറഖുൽ കുഫിരി വ ഉമമുൽ ലലാല എന്നുള്ളതാണ്. കാരണം ഈ ലഫ്ലിന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു രാഷ്ട്രം എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്, ഇന്ന ഇന്ന രാഷ്ട്രങ്ങൾ, അതല്ലെങ്കിൽ ഇന്ന ഇന്ന മതത്തിന്റെ ആളുകൾ, അതൊന്നും പ്രയോഗിക്കാതെ ഉമമ് എന്ന് പ്രയോഗിച്ചു. അതുകൊണ്ടാണ് ഈ ഹദീസിന്റെ ഷർഹിൽ അവർ പറഞ്ഞത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കൾ എല്ലാവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലഫ്ളിന്റെ ആ പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഉലമാക്കൾ അത് പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം എന്നുള്ളത് ജവാമിഉൽ കലാമാണ്, അത് സമ്പൂർണമായിരിക്കും, അതിലൊന്നും കൂട്ടാനോ അതിലൊന്നും കുറക്കാനോ ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ ഇന്ന രാഷ്ട്രം എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ യഹൂദികൾ എന്നോ ക്രിസ്ത്യാനികൾ എന്നോ പറഞ്ഞില്ല. ഉമം എല്ലാവിധ ഫിറഖുല്ലാല ലലാലത്തിന്റെ, അതേപോലെ തന്നെ ഷിർക്കിന്റെ, കുഫറിന്റെ, ഇസ്ലാമിന്റെ എല്ലാ ശത്രുക്കളും അതിൽ യഹൂദികൾ പെടും, ക്രിസ്ത്യാനികൾ പെടും, മുഷരിക്കുകൾ, അതല്ലാത്ത കുഫാറുകൾ, സൃഷ്ടാവിനെ നിഷേധിക്കുന്നവർ. ഇതിന്റെ വിശദീകരണത്തിൽ ആധുനികരായ ചില ഉലമാക്കൾ പറഞ്ഞു, അൽ ഹിന്ദൂസ് അവർ വരെ ഉൾക്കൊള്ളാവുന്ന, അവരെ കൂടി ഉൾക്കൊള്ളാവുന്ന ഒരു പദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പ്രയോഗിച്ചിട്ടുള്ളത്. യൂഷിക്കുൽ ഉമമു, അവർ ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ ശത്രുക്കൾ. ഈ ഫിറഖുൽ ലലാല ലലാലത്തിന്റെ, ജൂതരും ക്രിസ്ത്യാനികളും ഇങ്ങനെ മുസ്ലിങ്ങളുടെ എല്ലാ ശത്രുക്കളും ആവാറായിരിക്കുന്നു. അൻ തദാ അലൈക്കും, തദാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പരസ്പരം ക്ഷണിക്കുന്നതിനാണ് പറയാ, പരസ്പരം ക്ഷണിക്കുക. തദാ അലൈക്കും, പരസ്പരം ക്ഷണിക്കുക. അതേപോലെ തന്നെ അൽ ഇജ്തിമ, പരസ്പരം ക്ഷണിക്കുകയും എന്നിട്ട് പരസ്പരം ഒരുമിച്ചു കൂടുകയും ചെയ്യുക. കമാ തദാ അല്ലഖലതു ഇലാ ഖസ്അതിഹ, അക്കലത്ത് അവിടെ രണ്ട് ഫത്ഹാണ്, അക്കലത്ത് ബിഫത്ഹതൈനി, അക്കലത്ത് ആഖിലുൻ, അക്കലത്ത് ഭക്ഷിക്കുന്നവർ, തിന്നുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം. കമാ തദാ അൽ അക്കലത്തു ഇലാ ഖസ്അതിഹ, ഖസ്അതുൻ വലിയ പാത്രത്തിനാണ് ഭക്ഷണത്തിന്റെ തളികക്കാണ് ഖസ്അത് എന്ന് പ്രയോഗിക്കാറുള്ളത്, ഒരു സദ്യയിലേക്ക്. തിന്നാനുള്ളവർ ക്ഷണിക്കപ്പെടുന്നത് പോലെ, ക്ഷണിക്കപ്പെട്ടതുപോലെ, ക്ഷണിക്കുന്നത് പോലെ, ഖസ്അത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു വലിയ മഅദബ്, അല്ലെങ്കിൽ ഒരു മുനാസബ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു വലീമ, ഒരു വലിയ സദ്യ എന്നുള്ള അർത്ഥത്തിൽ, ആ വലിയ ഒരു സദ്യയിലേക്ക് അത് തിന്നാൻ വരുന്നവർ പരസ്പരം ക്ഷണിക്കുന്നത് പോലെ ഈ ഉമ്മത്തുകൾ, മുസ്ലിങ്ങളുടെ ശത്രുക്കൾ പരസ്പരം ക്ഷണിക്കുകയും അവർ പരസ്പരം ഒരുമിച്ചു കൂടുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട പദപ്രയോഗങ്ങളാണ് ഈ ഓരോ പ്രയോഗങ്ങളും. ഒന്നാമത് പറഞ്ഞത് അൻ തദാ അലൈക്കും, നിങ്ങളുടെ മേൽ, അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടി അവർ പരസ്പരം ക്ഷണിക്കുകയും പരസ്പരം ഒരുമിച്ചു കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രത്യേകത മനസ്സിലാക്കണം, ഈ ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ ഒരേ ചേരിയിലല്ല, അവരെല്ലാവരും പരസ്പരം തല്ലുകൂടുന്നവരാണ്, അവർക്കിടയിൽ തന്നെ ഭിന്നിപ്പാണ്. ജൂതരും ക്രിസ്ത്യാനികളും ശത്രുക്കളാണ്, അതേപോലെ തന്നെ ആരും തമ്മിൽ യോജിക്കുന്നവരല്ല. ഉലമാക്കൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, മുസ്ലിങ്ങളോട് എതിരിടുന്ന വിഷയത്തിൽ, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്ന വിഷയത്തിൽ ഈ പരസ്പരം ശത്രുതയുള്ള എല്ലാവരും ഒരുമിക്കും, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കും. മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അവർ ഒരുമിച്ചുകൂടും. ഇജ്തിമ എന്നുള്ള അർത്ഥത്തിൽ പരസ്പരം ക്ഷണിക്കുക, പരസ്പരം ഒരുമിച്ചുകൂടുക. ഏതുപോലെ അതിനൊരു അവിടെ കമാ എന്നുള്ളത് തശ്ബീഹാണ്. പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം കൊണ്ടുവരുന്നതാണ്. ഏതുപോലെ? വളരെ നല്ല, ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം ഉണ്ടാവില്ല. ഏതുപോലെ? കമാ തദാ അല്ലഖലതു ഇലാ ഖസ്അതിഹ, വലിയൊരു സദ്യയിലേക്ക് അത് തിന്നുന്നതിന് വേണ്ടി ആളുകൾ പരസ്പരം ക്ഷണിക്കുന്നത് പോലെ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. കമാ എന്ന് പറഞ്ഞാൽ പോലെ, ഏതുപോലെ അവർ പരസ്പരം, മുസ്ലിങ്ങളുടെ ശത്രുക്കൾ പരസ്പരം ക്ഷണിക്കുകയും ഒരുമിച്ച് കൂടുകയും ചെയ്യും, വലിയൊരു സദ്യയിലേക്ക് അത് തിന്നാൻ വരുന്നവർ പരസ്പരം ക്ഷണിക്കുന്നത് പോലെ. ആ ഉദാഹരണത്തിന് ഒരുപാട് ആശയമുണ്ട് എന്നുള്ളത് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം വലിയൊരു സദ്യ, ആ സദ്യയിലേക്ക് അവർ വരുന്നത് ഏതുപോലെ ആയിരിക്കും? വലിയൊരു പാർട്ടിയുണ്ട്, ഒരു മുനാസബുണ്ട്, ഒരു വലീമുണ്ട്. ആ വലീമയിലേക്ക് ആളുകൾ വരുന്നത് ഏതുപോലെ ആയിരിക്കും? കമായ ദുഉ അക്കലതു ത്വാമി ബഅലുഹും ബഅല, അവർ പരസ്പരം ക്ഷണിച്ചുകൊണ്ടായിരിക്കും. കൈഫയദു, അവരെങ്ങനെയാണ് ക്ഷണിക്കുക? ഹലുമ്മ തആൽ, ഹലുമ്മ തആൽ, തുആം തുആം, ഇദാ വിഭവ സമൃദ്ധമായ ഭക്ഷണം, ഇദാ വിഭവ സമൃദ്ധമായ ഭക്ഷണം എന്ന് പറഞ്ഞ് അവർ പരസ്പരം ക്ഷണിക്കുന്നത് പോലെ. ഇവിടെ ഇന്ന് റോഹിന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ചാണെങ്കിലും അതല്ലെങ്കിൽ ഫിലിസ്തീനിനെ കുറിച്ചാണെങ്കിലും അവിടേക്കൊന്നും പോകാതെ നമ്മുടെ ഇന്ത്യ രാജ്യത്താണെങ്കിൽ ഈ ഉദാഹരണം നമ്മളൊന്ന് പെട്ടെന്ന് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് യു പിയിലാണെങ്കിലും ഇന്ത്യയുടെ വേറെ സംസ്ഥാനങ്ങളിലാണെങ്കിലും എന്തിന് കേരളത്തിലേക്ക് വരെ ഈ ഉദാഹരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ വലിയൊരു പാർട്ടിയിൽ വലിയൊരു സദ്യയിലേക്ക് ഇവർ പരസ്പരം ക്ഷണിക്കുന്നത് പോലെ. എന്നിട്ട് ഉലമാക്കൾ പറഞ്ഞു, അവർ പറയും എങ്ങനെയാണ്, ഇതാ ഹലുമ്മ ഹലുമ്മ താൽ ഫല്ലൽ ത്വാം ത്വാം, ഇതാ കടന്നു വരൂ, തൂനഹ ത്വം അയൻ വറഖബ, അത്യാഗ്രഹത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി വളരെയധികം കൊതിയോടുകൂടി ആർത്തിയോടുകൂടിയിട്ടാണ് ഇതിലേക്ക് അവർ വരിക. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് അഖലത്ത് തിന്നുന്നവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഖസ്അത്ത് ആ വലിയൊരു സദ്യ എന്നുള്ളത് കൊണ്ട് വലിയൊരു സദ്യയുടെ പാത്രം അല്ലെങ്കിൽ ആ സദ്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. ആ ഉദാഹരണം നിങ്ങളൊന്ന് വെച്ചു നോക്കൂ. ഇങ്ങനൊരു സദ്യയിലേക്ക് അവർ പരസ്പരം വരുന്നത് പോലെ, അവർ പരസ്പരം ക്ഷണിക്കുന്നത് പോലെ അവരെന്ത് ചെയ്യും, വിജിത്തമിയൂന ഇലൈഹ വയുഹീതൂന ബിഹാ, അവർ ആ സദ്യക്ക് ചുറ്റും ഇരിക്കുന്നത് പോലെ, അവർ സദ്യക്ക് ചുറ്റും ഇരിക്കും വളരെയധികം കൊതിയോടുകൂടി അത്യാഗ്രഹത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി ആ സദ്യക്ക് ചുറ്റും ഇരിക്കും. ആ സദ്യക്ക് വട്ടം ചുറ്റിരുന്നിട്ട് അവരതിൽ ഒരുമിച്ച് കൂടിയിട്ടിരിക്കും. വഹാദാ യഹ്ബിഷ മിൻഹുന വഹാദാ യഖ്ദു മിൻഹുന, എന്നിട്ട് എന്ത് ചെയ്യും, ഓരോരുത്തര് അവരവരുടെ ഭാഗങ്ങളിൽ നാർത്തിയോടുകൂടി അത് കൊത്തിയെടുക്കാനും അതേപോലെ തന്നെ ഇറച്ചി കഷ്ണങ്ങൾ മാന്തിയെടുക്കാനും തുടങ്ങും. ഇതേപോലെ ഈ ഉദാഹരണം നിങ്ങളൊന്ന് വെച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് നിങ്ങളൊന്ന് വെച്ചു നോക്കൂ. ഇസ്ലാമിന്റെ ശത്രുക്കൾ പരസ്പരം ക്ഷണിക്കുകയാണ് ഒരു തളികയിലേക്കെന്ന വേണം. ഇവിടെ ഈ ഖസ്അത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ. അങ്ങനെ അവർ ആർത്തിയോടുകൂടി വന്നിട്ട് മുസ്ലിങ്ങളൊക്കെ ചുറ്റും കൂടിയിരുന്നിട്ട് സുഖകരമായിട്ട് അവരത് തിന്നുപോകുകയാണ്. തിന്നുപോകുകയാണെന്നുള്ളതിന്റെ അർത്ഥം ഈ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവരെന്ത് ചെയ്യും, പരസ്പരം ക്ഷണിക്കും. ഇലൽ ഇജ്തിമാഇ, ഇജ്തിമാഇന് ക്ഷണിക്കും. എന്തിന്, എന്തിനാണ് അവർ ഒരുമിച്ച് കൂടുന്നത്? ലിഖിതാലിക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ. ഈ ഭക്ഷണത്തളികയിലേക്ക് വന്നുകൊണ്ട് അവർ ചുറ്റും ഇരുന്ന് ആർത്തിയോടുകൂടി അത് തിന്നുന്നത് പോലെ, അതിലുള്ള ഇറച്ചി കഷ്ണങ്ങൾക്ക് കടിപിടി കൂടുന്നത് പോലെ അവർ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യും, ഇലൽ ലിജ്തിമാഇ ലിഖിതാലിക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി. വക്കസിരി ശൗക്കത്തിക്കും, നിങ്ങളുടെ ശക്തി തകർക്കുന്നതിന് വേണ്ടി. ലിയഗലിബു അലാമ മലക്തുമുഹ മിനദ്ദിയാരി, നിങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ വീടുകൾ അത് അധീനമാക്കുന്നതിന് വേണ്ടി. ഉലമാക്കൾ പ്രത്യേകം പറഞ്ഞു, ഈ ഭക്ഷണത്തളികയിൽ നിന്നും അവർ ആ ഇറച്ചി കഷ്ണങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും മാറ്റിയെടുക്കുന്നത് പോലെ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് മുസ്ലിങ്ങളുടെ അറുത്, മുസ്ലിങ്ങളുടെ രാഷ്ട്രങ്ങൾ, മുസ്ലിങ്ങളുടെ ഭൂമികൾ, മുസ്ലിങ്ങളുടെ മുസ്ലിം പ്രദേശങ്ങൾ, അവരുടെ മാല്, അവരുടെ സമ്പത്ത്, അവരുടെ ധനം, അതേപോലെ തന്നെ ദിയാറ്, അവരുടെ വീടുകൾ, അവരുടെ സർവത്ത്, അവരുടെ സമ്പത്തുകൾ, ഇങ്ങനെയുള്ള അവരുടെ അസ്തിത്വം തന്നെ അവര് മാന്തിയെടുക്കും. ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, ഇവര് തിന്നാൻ വരുമ്പോൾ വലിയൊരു സദ്യയാണ്, അവരെ ആരും തടയില്ല, അവർക്കൊരു പ്രയാസവും ഉണ്ടാകില്ല, അങ്ങനെ ഈസിയായിട്ട്, വളരെ ഈസിയായിട്ട് ആരും അവരെ പ്രതിരോധിക്കാതെ, ആരും പ്രതിരോധിക്കാനില്ലാതെ. ഇന്നത്തെ റോഹിന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവിടേക്കൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. ഇങ്ങനെ വലിയൊരു സദ്യ, അത് സുഭിക്ഷമാണ് അവിടുത്തെ ഭക്ഷണം. ആ സദ്യക്ക് വരുന്നവർ ആരും തടയില്ല, അവിടെ തർക്കങ്ങളില്ല, അവിടെ പ്രശ്നങ്ങളില്ല, വളരെ സുഖകരമായിട്ട് സുഭിക്ഷമായിട്ട് അവരത് കഴിച്ചിട്ട് പോവുകയാണ്, അവരത് തിന്ന് തീർത്തിട്ട് പള്ളം നിറച്ചിട്ട് അവർ തിരിച്ചു പോവുക ചെയ്യുന്നത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തില് ഇവര് പിന്നെ ഇതേപോലെ തന്നെ ഇവര് പറഞ്ഞൊരു കാര്യം, ഫയ ഐ അല്ലത്തിയ തനാവലൂന മിൻഹ, ആ തളികയിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കും. ബില അമാനിഇൻ വലാ മുനാസഇൻ, അവിടെ തടയാനോ അവിടെ പ്രതിബന്ധം സൃഷ്ടിക്കാൻ ആരുമില്ല. വലാ മുനാസ ഫയഅക്കുലൂനഹ അഫ്വൻ സഫ്വ, സുഭിക്ഷമായിട്ട് അവരത് തിന്നും. കദാലിക യഖ്ദൂന ഫീ ഐദീകും, കദാലിക യഖ്ദൂന മാ ഫീ ഐദീകും, അപ്രകാരം നിങ്ങളുടെ അതായത് മുസ്ലിങ്ങളുടെ കൈകളിലുള്ളത് അവരെടുക്കും. ബിലാ തഅബിൻ യനാലുഹും, ഒരു റിസ്കും ഇല്ലാതെ, ഔലറിൻഹക്കുഹും, ഒരു പ്രയാസവുമില്ലാതെ, ഔബിന്യംനഹും, അവരെ തടയുന്ന ഒരു ശക്തിയുമില്ലാതെ, ഈ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത് പോലെ ഒരു റിസ്ക്കുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു പ്രതിബന്ധവുമില്ലാതെ മുസ്ലിങ്ങളുടെ അർളും മാലും തിയാറും കവർന്നെടുത്തിട്ട് അവര് തിരിച്ചു പോകും. അങ്ങനെ കവർന്നെടുക്കും, അങ്ങനെ മുസ്ലിങ്ങളോട് അവർ അതിനുവേണ്ടി മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യും, അതിനുവേണ്ടി മുസ്ലിങ്ങളെ ആക്രമിക്കും. ഈ ഒരു ഹദീസ് കേട്ടാൽ നമുക്ക് തോന്നുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞതാണോന്ന് തോന്നും. അത്രത്തോളം കൃത്യമായിട്ട് ഇന്നത്തെ മുസ്ലിം നാടുകളുടെ അവസ്ഥ വെച്ചുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം. യൂഷിഖുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാ അൽ അക്കലതു ഇലാ ഖസ്അതിഹാ, ഈ രൂപത്തിൽ. ഫഖാല ഖായിലുൻ, സഹാബികളിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, വമിൻ ഖില്ലതിൻ നഹ്നു യൗമഇദിൻ, അന്നത്തെ ദിവസം ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? വല്ലാത്തൊരു ചോദ്യമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ധാരണയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ തിരുത്തുകയാണ്. ഞങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ ഈ സദ്യക്ക്, ഈ ഭക്ഷണത്തലികയിലേക്ക് ഇവർ വന്ന് അത് തിന്നുപോകുന്നത് പോലെ മുസ്ലിങ്ങളെ ആക്രമിക്കും? ആ ഒരു അവസ്ഥയിൽ, ഒരു ഭക്ഷണത്തലികയുടെ സ്ഥാനത്ത് അത്രത്തോളം താഴ്ന്നൊരു നിലവാരത്തിൽ മുസ്ലിങ്ങൾ എത്തുന്നത്? വമിൻ ഖില്ലതിൻ നഹ്നു യൗമഇദിൻ, റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? മുസ്ലിങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാകുള്ളൂ. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീർ, അല്ല, നിങ്ങൾ അന്ന് എണ്ണത്തിൽ ധാരാളം ഉണ്ടായിരിക്കും. ബൽ അൻതും യൗമഇദിൻ കസീർ, നിങ്ങളന്ന് എണ്ണത്തിൽ ധാരാളം ഉണ്ടായിരിക്കും, എണ്ണത്തിൽ ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇന്ന് നമുക്കറിയാം ലോകത്ത് വലിയൊരു വിഭാഗം ആളുകൾ മുസ്ലിങ്ങളാണ്, ജനസംഖ്യയിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് മുസ്ലിങ്ങൾ. ഇവിടെ നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ ഒരു ധാരണയെ തിരുത്താണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. കുറെ മുസ്ലിങ്ങൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നുള്ളതാണ്, അവർക്ക് ശത്രുക്കളെ അതിജയിക്കാൻ സാധിക്കുമെന്നുള്ള തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ തീർത്തും തെറ്റാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുകയാണ്. കാരണം ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ മുസ്ലിങ്ങളുടെ ശത്രുക്കളെല്ലാവരും ഒരുമിച്ച് കൂടുകയും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ എണ്ണത്തിൽ ധാരാളം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അവരുടെ വണ്ണവും വലിപ്പവും അവർക്ക് ഉപകാരപ്പെടില്ല എന്നുള്ളത് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ധാരാളം ഉണ്ട്, നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ മുസ്ലിങ്ങൾ ധാരാളം ഉണ്ട്. അപ്പൊ ഭൂരിപക്ഷം അല്ലെങ്കിൽ കുറെ ആളുകൾ ഒരുമിച്ച് കൂടുക എന്നുള്ളതല്ല വിജയത്തിന്റെ മാനദണ്ഡം, അതല്ല അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള മാനദണ്ഡം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അത് ആയത്തിലും ഹദീസിലും വന്നിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചത് ആളുകളുടെ എണ്ണം കൊണ്ടല്ല, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹ് സൂചിപ്പിച്ചിട്ടുണ്ട് എത്ര എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതിലേക്ക് സൂചന നൽകുന്ന പലതും വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പൊ ആളുകളുടെ എണ്ണത്തിലോ അവരുടെ ഭൗതികമായിട്ടുള്ള സംവിധാനങ്ങളിലോ ശക്തിയിലോ അല്ല വിജയമുള്ളത്, അവർക്ക് ശത്രുക്കളെ തോൽപ്പിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു വലിയ പാഠം ഈ ഹദീസിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എണ്ണത്തിൽ കുറവായത് കൊണ്ടല്ല, നിങ്ങൾ അന്ന് ധാരാളം ഉണ്ടാകും. വലാക്കിന്നക്കും ഖുസാഉൻ കഉസാഇസ്സൈലി, പക്ഷേ എണ്ണത്തിൽ ധാരാളം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടില്ല, അതുകൊണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കൂല. കാരണം അന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ പ്രവാചകൻ പറഞ്ഞു, ഒഴുക്ക് വെള്ളത്തിലെ ചണ്ടികളെ പോലെ. ഖുസാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ചണ്ടി, ചപ്പ്, ചവറ് ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒഴുക്ക് വെള്ളത്തിലെ ചണ്ടികളെ പോലെയായിരിക്കും നിങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ. നമ്മൾ മനസ്സിലാക്കണം ഇത് ഏതൊരു ഉമ്മത്തിനെ കുറിച്ചാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. കുൻതും ഖൈറ ഉമ്മ, ലോകത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായം എന്ന് പഠിപ്പിക്കപ്പെട്ട ആ സമൂഹം. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദ അലന്നാസി, ലോകത്തുള്ള മനുഷ്യർക്ക് ആഗമനം സാക്ഷികളാകുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സമുദായം. ആ സമുദായം ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ കുറിച്ച് പറയുന്നു, ഒഴുക്ക് വെള്ളത്തിലെ ചണ്ടികളെപ്പോലെ, ചവറുകളെപ്പോലെ, ചപ്പുകളെപ്പോലെ ആയിരിക്കും അത്. ഇത് വല്ലാത്തൊരു ഉദാഹരണമാണ്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മുസ്ലിങ്ങൾ ധാരാളം ഉണ്ടാകും, സമ്പത്ത് അവരുടെ കയ്യിലുണ്ടാകും, ആയുധങ്ങളും മറ്റുള്ളതും എല്ലാം ഉണ്ടാകും, പക്ഷെ അവർ ചണ്ടികളെപ്പോലെ, ചവറുകളെപ്പോലെ ആയിരിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഗുസാ, അതിന് പല അർത്ഥങ്ങൾ വന്നിട്ടുണ്ട്. നുര, പദ, അതേപോലെ തന്നെ ചെളി, ചപ്പ്, ചവറ്. ഉലമാക്കൾ പറഞ്ഞു ഗുസാ ലാ ഖീമത്ത വലാ ഫായിദ, ആ ചപ്പ് ചവറ് കൊണ്ട് അതിനെന്തെങ്കിലും ഉപകാരമുണ്ടോ? ലാ നഫ് അമിൻഹ, അതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ല. ലാ ബഖാ അലഹ, അതിനൊരു നിലനിൽപ്പില്ല. വലജ്തിമാ അലഹ, അതിന് കൂടുതൽ സമയം കൂടിച്ചേരാൻ പറ്റൂല. നുരയും പതയും അത് എത്ര പെട്ടെന്നാണ്, യത്തബദ്ദതു യത്തഫറഖു സുർഅ, എത്ര പെട്ടെന്ന് അത് നശിച്ചു പോകും. നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളത്തിന്റെ മുകളിലുള്ള ആ നുരയും പതയും അത് പെട്ടെന്ന് നശിച്ചു പോകും. അതേപോലെ തന്നെ ചണ്ടിയാണെങ്കിൽ അത് ഒഴുക്കിനനുസരിച്ച് അങ്ങനെ ഒരു അതിനെന്തില്ല, ലാ ബഖാ അല, അതിനൊരു നിലനിൽപ്പില്ല, അതിന് ഉപകാരമില്ല. അതിനെന്ത്, അതെന്താണ് പിന്നെ ലാ ഖീമത്ത വലാ ഫായിദ, അതിനൊരു നിലല്ല, അതിനൊരു വിലല്ല. ഇങ്ങനെ ഈ ഒഴുക്ക് വെള്ളത്തിലെ ചണ്ടികളെപ്പോലെ മുസ്ലിങ്ങളായിത്തീരും അന്നത്തെ കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ഉത്തമ സമുദായം എന്ന് പഠിപ്പിക്കപ്പെട്ട ഈ ഖുർആനിന്റെ അനുയായികൾ, ലോകത്തുള്ള മുസ്ലിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചണ്ടികളെപ്പോലെ ഇന്നത്തെ ചരിത്രം നമുക്കറിയാം, ഇന്നത്തെ മുസ്ലിങ്ങളുടെ ചരിത്രം അറിയാം. ശത്രുക്കളുടെ മുന്നിൽ മുട്ടുകുത്തി നടക്കേണ്ട, ഇഴഞ്ഞു നടക്കേണ്ട ഒരു ഗതികേടിലാണ് അകത്തുള്ള മുസ്ലിങ്ങൾ. അത് ഏത് രാഷ്ട്രത്തിന്റെ സ്ഥിതി എടുത്താലും അങ്ങനെ തന്നെയാണ്. നമ്മളതിന്റെ ചരിത്രത്തിലേക്ക് പോകേണ്ട കാര്യമല്ല. ഈ ഒരു ചണ്ടികളെപ്പോലെ, ഈ ഒരു ചവറിനെ പോലെ ഒരു ഖീമത്തും ഇല്ലാത്ത, ഒരു ഫായിദയും ഇല്ലാത്ത, ഒരു നഫ്അത്തും ഇല്ലാത്ത, ഒരു ബഖാവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തും. മാത്രമല്ല വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവ്വിക്കും അൽ മഹാബത്ത മിൻകും, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്നും നിങ്ങളെക്കുറിച്ചുള്ള മഹാബത്ത്, ഖൗഫ്, അത് അല്ലാഹു ഊരിയെടുക്കും. മുസ്ലിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരിക്കലും അവരെ പേടിക്കില്ല. മുസ്ലിങ്ങളെ പേടിക്കാത്തൊരവസ്ഥ, ഒരു പേടിയും ഉണ്ടാവില്ല. ഒരു പേടിയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്ന സംഗതിയാണിത്. ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്നും മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഭയം അള്ളാഹ് ഊരിയെടുക്കും എന്നുള്ളതാണ്. കാരണം അവർ ഈ ഒഴുക്ക് വെള്ളത്തിലെ ചണ്ടികളെപ്പോലെ, ചവറുകളെപ്പോലെ ആയിരിക്കും. മഹാബത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഭയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഈ വിഷയത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, മറ്റാർക്കും നൽകപ്പെട്ടിട്ടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞത് എന്താ, നുസിർത്തു ബിർറുഅബി, ഞാൻ ഭയം കൊണ്ട് സഹായിക്കപ്പെട്ടവനാണ്. ഇത് മറ്റാർക്കും കിട്ടിയിട്ടില്ല. ആ ഹദീസ് വിശദമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഒരു മാസത്തെ വഴി ദൂരം കൊണ്ട്, ഒരു മാസത്തെ വഴി ദൂരം കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടവനാണ് ഭയം കൊണ്ട്. അതിന്റെ അർത്ഥം ശത്രു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. ശത്രു ഒരുപാട് ദൂരത്താണ്. ഒരുപാട് ഒരുപാട് ദൂരത്ത് എന്ന് പറഞ്ഞാൽ ഒരു മാസം യാത്ര ചെയ്യേണ്ട ദൂരം എത്ര ഉണ്ടാവും? ശത്രു ബഈദാണ്, ശത്രു വിദൂരത്താണ്. അത്രത്തോളം വിദൂരത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവെങ്കിലും ആ ശത്രു പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പേടിച്ചിട്ട് വറച്ചു പോകുന്നുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഭയപ്പെടുമെന്നുള്ളതാണ്. ഒരു മാസത്തെ വഴിദൂരം അത്രക്കുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്താൻ, അത്രത്തോളം വഴിദൂരം, ഒരു മാസത്തെ വഴിദൂരം. അത്ര ദൂരത്ത് വെച്ച് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഭയപ്പെടും ശത്രുക്കൾ എന്നുള്ളതാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണോ? അതല്ല, യഥാർത്ഥ ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചാൽ മുസ്ലിം സമൂഹത്തിന് അത് ലഭിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പഠിപ്പിക്കപ്പെട്ട ഈ ഉമ്മത്തിന്റെ ആളുകളെക്കുറിച്ച്, ഈ ഉമ്മത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്നും നിങ്ങളെക്കുറിച്ചുള്ള പേടി അത് അല്ലാഹു നീക്കം ചെയ്യും. ഒരു പേടി ഉണ്ടാവില്ല. വലയ ഖദിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കും അൽവഹൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വഹനിട്ട് തരും. വഹൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ദുർബലത, ലാഫ് ഇട്ട് തരും, ദുർബലത ഇട്ട് തരും. ഫഖാല ഖായിലുൻ, ആ സന്ദർഭത്തിൽ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, വമൽ വഹൻ, എന്താണ് വഹൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? വഹൻ എന്നുള്ളത് അതിന്റെ അർത്ഥം ദുർബലതയാണ് എന്നുള്ളത് സഹാബികൾക്കറിയാം. പക്ഷെ അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ വഹന് മുസ്ലിങ്ങളെ പിടികൂടുന്നത് എന്നുള്ളതാണ്. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുബ്ബു ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഇന്നത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നം. മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ അവരെണ്ണത്തിൽ കൂടുതലുണ്ടായതുകൊണ്ട് കാര്യമില്ല. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടൊരു സമരം നടത്തിയതുകൊണ്ട് കാര്യമില്ല. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടൊരു പ്രതിരോധം നടത്തിയതുകൊണ്ട് കാര്യമില്ല. അതൊക്കെ ഭൗതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായിട്ട് എണ്ണത്തിലോ വണ്ണത്തിലോ അല്ലെങ്കിൽ പവറിലോ ശക്തിയിലോ ആയുധത്തിലോ ഒന്നുമല്ല കാര്യം. മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ തെറ്റ് അബദ്ധം, മുസ്ലിങ്ങൾക്ക് സംഭവിച്ചത് എന്താണ് ഇങ്ങനെ ഒഴുക്കുവെള്ളത്തിലെ ചണ്ടികളെപ്പോലെ ആയിത്തീരാനുള്ള കാരണം, മുസ്ലിങ്ങളുടെ ശത്രുക്കളെല്ലാവരും മുസ്ലിങ്ങൾക്കെതിരെ തിരിയാനുള്ള കാരണം, ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്നും അള്ളാഹു പേടി നീക്കം ചെയ്യാനുള്ള കാരണം, മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ അള്ളാഹു വഹനിട്ട് തരാനുള്ള കാരണം, ഒന്ന് ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ഒന്ന് ദുനിയാവിനോടുള്ള സ്നേഹം മരണത്തോടുള്ള വെറുപ്പും. ഇത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ വഹനി എന്നുള്ളതിനെ ഉലമാക്കൾ വിശദീകരിച്ചത് ദുർബലത, ലഅഫ്. ആ ലഅഫ് എന്നുള്ളത് അഅമാലുകളിൽ വരും, അവന്റെ ശരീരത്തിൽ വരും. ഖുർആനിൽ കാണാ എന്റെ എല്ലൊക്കെ ദുർബലമായിരിക്കുന്നു എന്നൊടുത്ത് വഹനി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരത്തെ അത് ബാധിക്കാം വഹനി, അതേപോലെ തന്നെ മനുഷ്യന്റെ അമലുകൾ അത് ബാധിക്കാം. ഈ വിഷയത്തിൽ ഉലമാക്കൾ നടത്തിയിട്ടുള്ള ദർസുകളിൽ കാണാം മനുഷ്യന്റെ അമാലുകളിൽ, അതേപോലെ തന്നെ ഫി ഉമൂരിദ്ദൂനി ദീനിന്റെ കാര്യങ്ങളിലൊക്കെ വഹനി ബാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും വഹനി ബാധിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും അള്ളാഹുവിന് ചെയ്യേണ്ട സ്വലാത്തിന്റെ കാര്യത്തിൽ വഹനി ബാധിച്ചിട്ടുണ്ട്, നോമ്പിന്റെ കാര്യത്തിൽ വഹനി ബാധിച്ചിട്ടുണ്ട്, സകാത്തിന്റെ കാര്യത്തിൽ വഹനി ബാധിച്ചിട്ടുണ്ട്, മനുഷ്യരോട് പെരുമാറുന്ന കാര്യത്തിൽ വഹനി ബാധിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ വഹനി ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ ഫി ഉമൂരി ദീനി ദീനിന്റെ കാര്യങ്ങളിലൊക്കെ തന്നെ മുസ്ലിങ്ങൾക്ക് ഈ വഹനി ബാധിച്ചിരിക്കുന്നു. അത് ബാധിക്കാനുള്ള കാരണം ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന നാടുകളാകട്ടെ, അതല്ലാത്ത മുസ്ലിം രാഷ്ട്രങ്ങളാകട്ടെ, നാടുകളാകട്ടെ, ആ നാട്ടിന്റെ സമ്പ്രദായം, ആ നാട്ടിന്റെ സംസ്കാരം, ആ രാജ്യത്തിന്റെ നിലപാടുകളൊക്കെ ഈ ഹദീസ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ മതി. അതാരാണെങ്കിലും ഹുബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, അത് ഭരണാധികാരികളാണെങ്കിലും അതേപോലെ തന്നെ അതല്ലാത്ത സാധാരണക്കാരാണെങ്കിലും ഹുബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ഈ ഒരവസ്ഥ മുസ്ലിങ്ങൾക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എണ്ണത്തിൽ നിങ്ങൾ കൂടുതലുണ്ടാകും, എണ്ണത്തിൽ നിങ്ങൾ കുറവുണ്ടാകും. എണ്ണത്തിന്റെ കുറവല്ല എന്ന് നിങ്ങളുടെ പ്രശ്നം, എണ്ണത്തിലുള്ള കുറവല്ല. ഇന്ന് ആളുകൾ നേരെ തിരിച്ച് മനസ്സിലാക്കി. അതുകൊണ്ടാണ് എല്ലാവരും പാടെ യോജിച്ചിട്ട് നമ്മൾ സമരം നടത്തിയാൽ നമ്മൾ വിജയിക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണയിലേക്ക് ആളുകൾ എത്തിപ്പെട്ടത്. നമ്മുടെ കഴിവിന്റെ പരമാവധി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതല്ലാതെ അതൊന്നും അടിസ്ഥാനപരമായി ഇന്ന് മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പീഡനങ്ങൾക്കുള്ള പരിഹാരമാകുന്നില്ല. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോലത്തിൽ ചെയ്യാമെന്നുള്ളതല്ല, അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു സന്ദർഭം, ഒരു കാലം, ഒരു ചരിത്രം മുസ്ലിങ്ങൾക്ക് വരാനുണ്ട് എന്നും അതിന്റെ കാരണത്തെക്കുറിച്ച് പറഞ്ഞത് ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ഈ ഒരു ഹദീസിന്റെ വിശദീകരണം വേറൊരു ഹദീസിലും വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു ഹദീസ് ഇബ്നു റളിയല്ലാഹു അൻഹുവിലുള്ള ഹദീസിൽ കാണാം. അദ്ദേഹം പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇദാ തബായഅതും ബിൽ ഈന വഅഖദ്തും അദ്നാബൽ ബഖർ വറളീതും ബിസ്സറഇ വതറക്തുൽ ജിഹാദ് സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസിഹു ഹത്താ തർജിഉ ഇലാ ദീനികും. എന്താ പറഞ്ഞത്? ഇദാ തബായഅതും ബിൽ ഈന, നിങ്ങൾ ഈനത്ത് കച്ചവടം നടത്തിയാൽ, പലിശയുടെ നൗഇൽപ്പെട്ട ഒരു സാധനമാണ്, ഒരു കച്ചവടമാണ് ഈനത്ത് കച്ചവടം, അതിൽ നിങ്ങൾ ഏർപ്പെടാൻ തുടങ്ങിയാൽ, വാഹത്തും അദ്നാബൽ ബഖർ പശുവിന്റെ വാല് പിടിക്കാൻ തുടങ്ങിയാൽ, പശുവിന്റെ പിന്നാലെ പോകുക എന്ന് അതിന്റെ അർത്ഥം, കൃഷിയും ചെയ്തിട്ട് പശുവിന്റെ പിന്നാലെ തന്നെ നടക്കുക, പശുവിന്റെ മുന്നിലല്ലല്ലോ കൃഷി ചെയ്യുന്നവർ, അതിന്റെ പിന്നിലാണ് നടക്കുക. ഇവിടെ ഒരു ഉപമയാണ്, പശുവിന്റെ വാലും പിടിച്ചിട്ട് നടക്കുക. വറളീത്തും ബിസ്റഇ കൃഷിയിൽ തൃപ്തിപ്പെടുക. വ തറക്തുമുൽ ജിഹാദ് ജിഹാദ് ഒഴിവാക്കുക, അവനവന്റെ ബിസിനസ്സിലും അവനവന്റെ മക്കളും അവനവന്റെ കുടുംബവും അത് മാത്രം, ഇസ്ലാമിനെ കുറിച്ച് ഒന്നുമില്ല, മനസ്സിലാക്കുന്നില്ല, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നില്ല. വ തറക്തുമുൽ ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യേണ്ട ജിഹാദ് ഉണ്ട്, ശരീരം കൊണ്ട് ചെയ്യേണ്ടത്, ധനം കൊണ്ട് ചെയ്യേണ്ടത്, നാവ് കൊണ്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓരോന്നു കൊണ്ടും ജിഹാദ് ഉണ്ട്. ഈ ജിഹാദൊന്നും ചെയ്യാതെ അവനവന്റെ കുടുംബം, അവനവന്റെ ഭാര്യ, അവനവന്റെ മക്കൾ, അവനവന്റെ കച്ചവടം, അവനവന്റെ ബിസിനസ്, ഇങ്ങനെ പശുവിന്റെ വാലും പിടിച്ചിട്ട് കൃഷിയും ചെയ്തിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ഉപേക്ഷിച്ചിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ സല്ലല്ലാഹു അലൈക്കും ദുല്ല, ആണ്ടോ, അള്ളാഹു നിങ്ങളിൽ നിന്ദ്യത അടിച്ചേൽപ്പിക്കും, ദുല്ല് നിങ്ങളെ നിന്ദ്യരാക്കി തീർക്കും. അല്ല നിങ്ങൾ അല്ലാഹു സല്ലത്തല്ലാഹു അലൈക്കും ദുല്ല, അല്ലാഹു നിങ്ങളിൽ നിന്ദ്യത അടിച്ചേൽപ്പിക്കും. ഇതാണ് നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത്, ഉസാഉൻ കഉസാഇസ്സൈലി, ഒഴുക്ക് വള്ളത്തിലെ ചപ്പിനെ പോലെ ചവറുകളെ പോലെ മുസ്ലിം സമൂഹമായി തീരുന്ന ഒരു കാലഘട്ടം. സല്ലത്തല്ലാഹു അലൈക്കും ദുല്ല ലാ യൻസിഹു, ഈ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കണോ? നിങ്ങളുടെ ഈ നിന്ദ്യതയിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം വേണോ? ഈ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിങ്ങൾക്ക് പരിഹാരം കിട്ടണോ? നിങ്ങൾക്ക് രക്ഷപ്പെടണോ? ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞു, ലായൻ സിയോഹു ഹത്താ തർജിയോ ഇലാദീനിക്കും. ഇമാം അഹമ്മദ് അബൂദാവൂദ് ഉദ്ധരിച്ചത്, ലായൻ സിയോഹു ഹത്താ തർജിയോ ഇലാദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് തിരിച്ചു ചെല്ലുന്നത് വരെ ഈ നിന്ദ്യത നിങ്ങളിൽ നിന്നും അള്ളാഹു നീക്കം ചെയ്യില്ല. ഖുർആൻ പറഞ്ഞല്ലോ, ഒരു സമൂഹം അവർ സ്വയം മാറാൻ സന്നദ്ധരാകുന്നത് വരെ അള്ളാഹു അവരിൽ മാറ്റം ഉണ്ടാക്കുകയില്ല. വിശുദ്ധ ഖുർആനിന്റെ താക്കീദാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് ഇവിടെ വിഷയം, ഇതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹദീസ്. അപ്പൊ ഈ ഹദീസിന്റെ ഷർഹുകള് ഞാനിത് വായിച്ചിട്ടുള്ളത് ഒന്ന് മിർഖാത്ത്, അതേപോലെ തന്നെ അബൂദാബൂദിന്റെ ഷർഹ് അവനുൽ മഅബൂദ്, അതേപോലെ തന്നെ ഉലമാക്കളുടെ ദർസ് ഈ വിഷയത്തിൽ ധാരാളം കാണാം. ഈ ഒരൊറ്റ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ മുസ്ലിം അബ്ബാദ് അബൂദാബൂദിന്റെ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത്, അതേപോലെ തന്നെ ഷെയ്ഖ് ഫൗസാൻ അഫ്ലഹുള്ളയുടെ ഒരു ദർസ് ഇതിന്റെ ഷറഹ് ചെയ്തിട്ട്, അതേപോലെ തന്നെ സയ്യിദ് റസലാൻ അഫ്ലഹുള്ള അദ്ദേഹത്തിന്റെ ഒരു ദർസ്, ഇങ്ങനെ ഒരുപാട് ദർസുകൾ ഈ ഹദീസ് മാത്രം വിശദീകരിച്ച് വന്നിട്ടുണ്ട്. അപ്പോ ചുരുക്കത്തിൽ ഈ ഹദീസ് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് വലിയൊരു പാഠമാണ്. മുസ്ലിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സുല്ലാഹി സ്വല്ലാഹു വസ്ലം നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, യഥാർത്ഥ ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അതിലൊരു കാര്യം വിട്ടുപോയത്, നേരത്തെ പറഞ്ഞ ആ ഉസാഉൻ കഉസാഇ ശൈലി, ആ ചപ്പ് ചവറുകളെ പോലെ എന്ന് പറഞ്ഞല്ലോ, അതിന് ഉലമാക്കൾ കൊടുത്ത മറ്റൊരു വിശദീകരണം, മുസ്ലിങ്ങള് ഭീരുക്കളായിത്തീരും, മുസ്ലിങ്ങളുടെ ആ ഒരു നിലവാരം തന്നെ അല്ലാതായിപ്പോകും, അവര് ഭീരുക്കളാകും, അവരുടെ ആ നിലവാരം തന്നെ ഇല്ലാതായിപ്പോകും. ലിഖില്ലത്തി ഷജാഅത്തിഹിം വദനാഅത്തി ഖദരിഹിം, ഒരു താഴ്ന്ന നിലവാരത്തിലേക്ക് മുസ്ലിങ്ങളെത്തും, യാതൊരു നിലയും വിലയുമില്ലാത്ത ഭീരുക്കളായി പോകുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിങ്ങളെത്തും. അതും ആ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് മനസ്സിലാക്കുക, ഇതിന്റെ ആശയം ഉൾക്കൊള്ളുക, അള്ളാഹുവിന്റെ ദുനിയാവിന്റെ പിന്നാലെ മാത്രം പോകാതെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് നമുക്കുള്ള ബാധ്യതയാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ജീവിച്ചാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അത് ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും, നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് സ്ഥൈര്യം നൽകുകയും ചെയ്യും എന്നുള്ളതൊക്കെ ഖുർആനിൽ പറഞ്ഞതാണ്. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസമുള്ളവരാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ, നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ എന്നുള്ളത് ഒക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലും വന്നതാണ്. അതിന് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. ആ സുഗലോലുപതയിൽ നിന്ന്, ആ ആഡംബര ജീവിതത്തിൽ നിന്ന്, അള്ളാഹുവിനെ മറന്നിട്ടുള്ള സ്വന്തം ബിസിനസ് കച്ചവടം, ആ ഒരു ഏർപ്പാട്, സ്വന്തം കുടുംബം, അതുമായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടുന്നതിന് പകരം അള്ളാഹുവിന്റെ ദീനിനോടടുത്താൽ, ആ ദീനിലേക്ക് മടങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം കിട്ടും, അതാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നുള്ളതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത്. വിഷയങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഹദീസ് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്ന, ഇന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മ്യാൻമാറിലെ മുസ്ലിങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഇന്ന് ലോകത്തുള്ള രാഷ്ട്രങ്ങളൊക്കെ അവരോടെടുക്കുന്ന സമീപനം വളരെ നിരാശാജനകമായിട്ടുള്ള സമീപനമാണ് എന്നുള്ളത് നമുക്കറിയാം. അള്ളാഹുവിന്റെ സഹായം മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. അള്ളാഹു ഈമാനോടുകൂടി അവർക്ക് നിലകൊള്ളാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും ശത്രുക്കൾക്ക് നേരെ ജിഹാദ് ചെയ്യാനുള്ള ഈമാനികമായ കരുത്ത്, പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അള്ളാഹുവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് ഏത് ഭാഗത്താണെങ്കിലും മുസ്ലിങ്ങൾക്ക് ആ തൗഹീദും ഈമാനും ആ ഒരു കരുത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. والحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.